You're with SBS Radio. Find more great stories in your language at sbs.com.au.
നമസ്കാരം ശ്രീമതി സുജ സൂസൻ ജോർജ്, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്.
നമസ്കാരം.
എന്താണ് ഈ സംസ്ഥാന സർക്കാരും മലയാള മിഷനും കൂടി നടപ്പാക്കുന്ന ഭൂമി മലയാളം പദ്ധതി? എന്താണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
യഥാർത്ഥത്തില് നമ്മുടെ ഈ ഇന്നത്തെ ഏറ്റവും ആധുനിക സമൂഹം സാങ്കേതിക വിദ്യ കൊണ്ടും പരിഷ്കൃതമായ ആശയങ്ങൾ കൊണ്ടും സംസ്കാരം കൊണ്ടും ഒക്കെ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ലോകം ഒന്നായി തീരുന്ന ഒരവസ്ഥയുണ്ട്. കേരളത്തിലാണെങ്കിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് മൂന്നിലൊന്ന് കേരളത്തിന് വെളിയിലാണ്. അതായത് കേരളം എന്ന് പറയുന്ന ഭൂപ്രകൃതിക്ക് വെളിയിൽ താമസിക്കുന്നവരാണ്. അവര് ആദ്യകാലങ്ങളിൽ തൊഴിൽ തേടി പോയവരാകാം, പിന്നീട് രണ്ടോ മൂന്നോ തലമുറകൾ ഇപ്പം പ്രവാസികളാണ് കേരള ജനസംഖ്യയിലെ ഒരു മൂന്നിലൊന്ന്. അപ്പൊ അങ്ങനെയായിരിക്കുമ്പോ മലയാളം എന്ന ഭാഷ, അല്ലെങ്കിൽ നമ്മുടെ അമ്മ ഭാഷ, മാതൃഭാഷ, മാതൃഭാഷയെ സംബന്ധിച്ചിടത്തോളം ഉള്ള അവകാശികൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മൂന്നിലൊന്ന് പുറത്താണ്.
അപ്പൊ
സാധാരണഗതിയിൽ നവംബർ 1 ഐക്യ കേരള ദിനമായിട്ട് ആചരിക്കാറുണ്ട്, അല്ലെ കേരളപ്പിറവി ദിനമായിട്ട് ആചരിക്കാറുണ്ട്. ഇപ്പോ കുറച്ച് വർഷങ്ങളായിട്ട് അത് മലയാള ഭാഷ ദിനം കൂടിയായിട്ട് നമ്മൾ കേരളത്തിനുള്ളിൽ ആഘോഷിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയായിരിക്കുമ്പോഴാണ് മലയാള മിഷനെ സംബന്ധിച്ചിടത്തോളം, മലയാള മിഷൻ ഓഫീസ് തിരുവനന്തപുരത്താണെങ്കിലും അതിന്റെ പ്രവർത്തന മേഖല പ്രവാസ മേഖലയിലാണ്. അതായത് പ്രവാസികളുടെ യുവതലമുറയെ മലയാള ഭാഷയോടും സംസ്കാരത്തോടും അതിന്റെ ചരിത്രത്തിനോടും അടുപ്പിച്ചു നിർത്തുക, അതിനാവശ്യമായ കോഴ്സുകൾ കൊടുക്കുക, പരീക്ഷ നടത്തുക തുടങ്ങിയാണ് സർക്കാരിന്റെ കീഴിലുള്ള മലയാള മിഷന്റെ ദൗത്യം.
അപ്പൊ
നമ്മൾ വെക്കുന്നൊരു സന്ദേശം തന്നെ ഇതാണ്, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ ഈ എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം എന്ന ആ ദൗത്യം, അതാണ് ഞങ്ങൾക്ക് നിർവഹിക്കാനുള്ളത്. ആ ദൗത്യം നിർവഹിക്കുമ്പോൾ ഈ നവംബർ 1 ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അവരുടെ മാതൃഭാഷയെ ഓർക്കാനും ആ മാതൃഭാഷയിൽ 4 വാചകം ഉച്ചരിക്കാനുമുള്ള ഒരു അവസരം നൽകണം എന്ന് ഞങ്ങൾ ആലോചിച്ചത്. ഇപ്പൊ നവംബർ 1 കേരളപ്പിറവിയെങ്കിലും പ്രവാസികളെ ഉദ്ദേശിച്ച് നമ്മൾ നവംബർ 4 ദിവസങ്ങൾ ഈ പരിപാടിയുടെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ദിവസങ്ങളിൽ ലോകത്തുള്ള മലയാളി കൂട്ടായ്മകൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു ദിവസം തിരഞ്ഞെടുക്കുക, അവർക്ക് ഇഷ്ടമുള്ള ഒരു സമയം തിരഞ്ഞെടുക്കുക, അവർക്ക് ഇഷ്ടമുള്ള ഒരു കൂട്ടായ്മയിൽ അംഗമാകുക. എന്നിട്ട് നമുക്ക് സച്ചിദാനന്ദനെ എല്ലാവർക്കും അറിയുന്ന ആളാണ്, കവിയാണ്, പ്രഭാഷകനാണ്, ഫിലോസഫറാണ് അദ്ദേഹം. മാത്രമല്ല
പ്രവാസിയുമാണ്.
അതെ. അപ്പൊ അദ്ദേഹം തയ്യാറാക്കിയ ഒരു പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞ എടുക്കുക, ആ പ്രതിജ്ഞ എടുക്കുന്ന ദൃശ്യം, അല്ലെ ആ കൂട്ടായ്മയുടെ ദൃശ്യം നമ്മളതിന് വേണ്ടി ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, bhoomimalayalam.org. അപ്പൊ അതിലേക്ക് ആ വീഡിയോ ഫോട്ടോഗ്രാഫ് ഒക്കെ അപ്ലോഡ് ചെയ്യുക. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു മാപ്പിങ്ങോട് ഉദ്ദേശിക്കുന്നുണ്ട്. ലോകത്ത് നമുക്കറിയാം ചില സ്ഥലങ്ങളിൽ 3-4 മലയാളികളെ ഉണ്ടാവുള്ളൂ, ചില രാജ്യങ്ങളിൽ, ചില
പ്രദേശങ്ങളിൽ.
ഗൾഫ് പോലെയുള്ള രാജ്യങ്ങളിൽ വളരെയധികം കേരളം പോലെ തന്നെ അനുഭവപ്പെടുന്ന തരത്തിൽ മലയാളി സാന്ദ്രതയുണ്ട്. ഇപ്പൊ ഓസ്ട്രേലിയ ആണ് പുതിയ പ്രവാസ സ്ഥലമാണ്, അവിടെയും ധാരാളം മലയാളികളുണ്ട്. അപ്പൊ ഇങ്ങനെ ആവുമ്പോഴത്തേക്ക് നമുക്കൊരു മലയാളി കൂട്ടായ്മകളുടെ, മലയാളിയുടെ ഒരു മാപ്പിംഗ് കൂടി, ലോക മാപ്പിംഗ് കൂടി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം.
പിന്നെ
എപ്പോഴും മലയാള മിഷൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, കേരളത്തിന്റെ സംസ്കാരത്തിനും ചരിത്രത്തിനും ഭാഷയ്ക്കും എല്ലാം അവകാശികൾ കൂടിയാണ് പ്രവാസികൾ. അതിപ്പം തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഓസ്ട്രേലിയയിൽ നിന്ന് മലയാളത്തിൽ ഓൺലൈൻ റേഡിയോയിൽ ഞാൻ സംസാരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ ലോകത്തിന്റെ മിക്കവാറും ഭാഗത്ത് മലയാളത്തിൽ ഇതുപോലെയുള്ള റേഡിയോകളോ അല്ലെങ്കിൽ നമ്മുടെ മലയാളം ചാനലുകൾ ലഭ്യമാകുന്ന അവസ്ഥയോ എന്തിനാ, ഓരോ സ്ഥലങ്ങളിൽ പത്രം തന്നെ ഉണ്ട്. അപ്പൊ ആ നിലയിൽ ഭാഷ തന്നെ, നമ്മുടെ മലയാള ഭാഷ തന്നെ ഒരു ലോക ഭാഷ എന്നുള്ള നിലയിൽ വളർന്നിട്ടുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം പ്രവാസികൾക്ക് അവരുടെ മാതൃഭാഷയോടുള്ള
തീർച്ചയായും. എന്തായാലും ഞാനത് പറഞ്ഞത് സ്ഥിതിക്ക് ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഒരു കാര്യം കൂടി പറയട്ടെ, SBS മലയാളം ഒരു ഓൺലൈൻ റേഡിയോ അല്ല, മറിച്ച് ഓസ്ട്രേലിയയിലെ ദേശീയ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ ആണ്. അതായത് ഇന്ത്യയിലുള്ള ആകാശവാണി പോലെ ഇവിടുത്തെ പാർലമെന്റ് ഫണ്ടിങ്ങിൽ നടക്കുന്ന ദേശീയ റേഡിയോ ആണ്. മറ്റൊരു കാര്യം കൂടി അതിനകത്ത് പറഞ്ഞപ്പോൾ ഒരു മാപ്പിങ്ങിന്റെ കാര്യം പറയുകയുണ്ടായി. ഒരുപക്ഷെ ലോകത്ത് മാപ്പിംഗ് കൃത്യമായി മലയാളികളുടെ മാപ്പിംഗ് ഉള്ള ഏക രാജ്യം ഓസ്ട്രേലിയ ആയിരിക്കും. കാരണം ഇവിടുത്തെ സർക്കാർ ഓരോ 5 വർഷം കൂടുന്ന സെൻസസിലും കൃത്യമായി ഓരോ ഭാഷ സംസാരിക്കുന്നവരുടെയും എണ്ണം നോക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ മലയാളം സംസാരിക്കുന്ന 53,288 പേരുണ്ടെന്നുള്ള കൃത്യമായ ഒരു കണക്ക്, അവർ ഏതൊക്കെ പ്രദേശത്ത് സംസാരിക്കുന്നു, ഏതൊക്കെ സംസ്ഥാനത്ത് ആണുള്ളത്, അങ്ങനെയുള്ള വ്യക്തമായ കണക്കുകൾ ഓസ്ട്രേലിയയിൽ ഉണ്ട്. താങ്കളുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞതാണ് കാര്യം.
ഓക്കെ, അത് വലിയ അറിവാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ ഈ മലയാള മിഷന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞ ഇതാണ്, ഇവിടെ മലയാളി അവിടെ മലയാളം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സഹായമാണ്, വലിയ സന്തോഷമുണ്ടായിരുന്നു.
തീർച്ചയായും അതെ. അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു ഭൂമി മലയാളം പദ്ധതിയെ കുറിച്ച് മനസ്സിലായ കാര്യം ഒരുപക്ഷെ ശ്രോതാക്കൾക്ക് ഒന്നുകൂടി വ്യക്തമാകുന്നതിന് വേണ്ടി, നവംബർ 1 മുതൽ 4 വരെയുള്ള ദിവസങ്ങളിൽ മലയാളി കൂട്ടായ്മകൾക്കും മറ്റ് കൂട്ടായ്മകളോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന മലയാളം സ്കൂളുകളാണെങ്കിൽ പോലും ചെയ്യാമല്ലോ അല്ലെ, ഒരുപാട് മലയാളം സ്കൂളുകളുണ്ട്, സുഹൃത്തുക്കളാകാം, കൂട്ടായ്മകളാകാം, അസോസിയേഷനുകളാകാം, അവർക്ക് ഒരുമിച്ച് കൂടി ഈ ഒരു പ്രതിജ്ഞ, മലയാളം മിഷൻ നൽകുന്ന പ്രതിജ്ഞ എടുക്കുകയും ആ പ്രതിജ്ഞയുടെ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ ചിത്രങ്ങളോ ഈ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാനായി നിങ്ങൾക്ക് നൽകാനും കഴിയും. അതാണ്.
ഒപ്പം കുറച്ച് മത്സരങ്ങൾ കൂടി വെക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോ പണ്ട് സ്കൂളിലൊക്കെ ഇരട്ടവരെ എഴുതി അവനവന്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ലെ കയ്യക്ഷരം, ഓരോരുത്തരുടെയും കയ്യക്ഷരത്തിന് ഓരോ ഐഡന്റിറ്റി ഉണ്ടല്ലോ. അപ്പൊ ഈ ഒരു കയ്യക്ഷര മത്സരം, അതുപോലെ തന്നെ ഭാഷയെ കുറിച്ചുള്ള ഫോട്ടോഗ്രാഫി മത്സരം, ഇങ്ങനെ കൊച്ചു മത്സരങ്ങൾ കൂടി ആസൂത്രണം ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ആയിട്ട് വിവിധതരം മത്സരങ്ങൾ കൂടി ഈ സൈറ്റിൽ ലഭ്യമാണ്. ആ സൈറ്റിലേക്ക് ഈ മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അവരെ ഏത് ഇനങ്ങളിൽ പങ്കെടുക്കുന്നു എന്നുള്ള വിവരം നൽകുകയും അത് അതിനകത്ത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം.
ഓക്കെ, എന്താണ് വെബ്സൈറ്റ്? ഏതാണ് വെബ്സൈറ്റ്?
bhoomimalayalam.org.
bhoomimalayalam.org എന്നുള്ളാണ് വെബ്സൈറ്റ്. അപ്പൊ അതിൽ ഇപ്പോൾ തന്നെ അത് ആക്റ്റീവ് ആണോ വെബ്സൈറ്റ്?
ആക്റ്റീവാണ്.
അപ്പൊ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അവിടെ പോയാൽ ലഭിക്കുകയും ചെയ്യും.
അവിടെ പോയാൽ ലഭ്യമാകും. ഇതിന് ഒരു ഒരു കാര്യം കൂടെ ഈ പരിപാടിയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഉദ്ഘാടനത്തെ കുറിച്ച് കൂടി പറയണമല്ലോ. നവംബർ 1 രാവിലെ 11 മണിക്ക്, അത് വ്യാഴാഴ്ചയാണ്, 11 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പിന്നെ നമ്മുടെ സമൂഹത്തിലെ എഴുത്തുകാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഓൺലൈനായിട്ട് അത് അപ്പോൾ തന്നെ എല്ലായിടത്തും ലൈവായിട്ട് ലഭ്യമാകത്തക്ക രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്.
ഇതിലിപ്പോൾ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ, ഇവിടെയൊക്കെ ഒരുപാട് മലയാളികൾ ചിതറിക്കിടക്കുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ, ഒരു ഏകീകൃത സംവിധാനം ഒന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പങ്കാളികൾ, ഏതെങ്കിലും അസോസിയേഷനുകളോ മറ്റോ പങ്കാളികളായി ഈ പദ്ധതിക്ക് നടപ്പാക്കാൻ വേണ്ടി ഉണ്ടോ മലയാള മിഷനെ?
നമ്മളിപ്പം നിലവിൽ ലഭ്യമായിട്ടുള്ള മലയാളി സംഘടനകളുടെ എല്ലാം അഡ്രസ്സുകൾ കൈ എടുക്കുന്നുണ്ട്. അപ്പൊ അവരുമായിട്ടെല്ലാം നമ്മൾ നേരിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തും. അവരുവഴി മറ്റുള്ളവരെ, ഇപ്പൊ റേഡിയോ കേൾക്കുന്ന ആളുകൾക്ക് ഇതിനകത്ത് ഒരു അറിവുണ്ടാവും. നമുക്കിപ്പം താങ്കൾക്ക് അറിവുള്ളവരോട് താങ്കൾ പറയുക, ഇങ്ങനെ ഒരു രീതിയാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. മലയാളം മിഷനാണെങ്കിലും അവിടെ 2 പഠന കേന്ദ്രങ്ങളുണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പൊ അവര് വഴിയും ഒക്കെ പരമാവധി മലയാളികളിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളിപ്പോ ആദ്യത്തെ നിലയിൽ. നമുക്ക് യഥാർത്ഥത്തിൽ വലിയൊരു സങ്കടമുണ്ട്. നമുക്ക് ഈ മലയാളി കൂട്ടായ്മകളുടെ ഒരു വിവരം ഇപ്പൊ ലഭ്യമല്ല, എവിടെയും ലഭ്യമല്ല. നോർക്ക പോലെയുള്ള സ്ഥാപനങ്ങളാണ് യഥാർത്ഥത്തിൽ അത് ഉണ്ടാവേണ്ടത്. അവരുടെ കൈവശം പോലുമുള്ള ഇത്തരം മേൽവിലാസങ്ങളോ മെയിൽ ഐഡികളോ ഒക്കെ വളരെ പരിമിതമാണ്. അപ്പൊ ആ നിലയിൽ ഇതൊരു വലിയൊരു നമുക്ക് വലിയൊരു ഡേറ്റ കൂടിയാണ് എന്ന് ഞങ്ങൾ കരുതുന്നത്. ഇത്തരം ഒരു പരിപാടിയിലൂടെ കടന്നു പോകുമ്പോൾ പരമാവധി ഇത്തരം ഒരു വിവരശേഖരണം കൂടി ആകുമെന്നാണ് കരുതുന്നത്.
തീർച്ചയായും ഉറപ്പായും അത്. എന്തായാലും മലയാള മിഷനെ കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടി ചോദിക്കണമെന്നുണ്ട്. കാരണം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഓസ്ട്രേലിയയിൽ 2 സ്കൂളുകൾ മലയാള മിഷനുമായി യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ നിരവധി മറ്റ് മലയാളം പഠന കേന്ദ്രങ്ങൾ ഓസ്ട്രേലിയയിലുണ്ട്, വ്യക്തികൾ നടത്തുന്നത്, സംഘടനകൾ നടത്തുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ മതപരമായിട്ടുള്ള ഇപ്പോൾ പള്ളികളുടെയും അമ്പലങ്ങളുടെയും ഭാഗമായി നടത്തുന്നത്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ മലയാളം മിഷന്റെ സഹായമോ സഹകരണമോ ലഭിക്കണമെങ്കിൽ എങ്ങനെയാണത് ലഭിക്കുന്നത്? എന്ത് തരത്തിലുള്ള സഹകരണമായിരിക്കും ലഭിക്കുന്നത്?
നമുക്ക് നിലവില് നമ്മളിപ്പം ഈ ഒരു സർക്കാർ വന്നപ്പോ ഭാഷയോട് മാതൃഭാഷയോട് എടുത്തിട്ടുള്ള ഒരു സമീപനത്തിന്റെ വ്യത്യാസം കാരണം വലിയ വലിയ തോതിൽ ലോക മലയാളികൾ മലയാള മിഷന്റെ പ്രവർത്തനത്തിനോട് താല്പര്യം കാണിക്കുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, നമുക്ക് 4 കോഴ്സ് ഉണ്ട്, കണിക്കൊന്ന മുതൽ നീലക്കുറിഞ്ഞി വരെയുള്ള 4 കോഴ്സുകൾ. അത് വിവിധ ലെവലിലാണ്, ഒരു സാധാരണ സർട്ടിഫിക്കറ്റ് കോഴ്സ് മുതൽ സീനിയർ ഡിപ്ലോമ കോഴ്സുകൾ വരെയുള്ള കോഴ്സാണ്. അപ്പൊ ഇതില് സംഘടനകൾ വഴിയാണ് നമ്മൾ ഈ പഠനം നടത്തുന്നത്. സംഘടനകൾക്ക് രജിസ്റ്റർ ചെയ്യാം, ഓൺലൈനായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വളരെ പരിഷ്കൃതമായൊരു കരിക്കുലമുണ്ട്. ആ കരിക്കുലത്തിലുള്ള ടെക്സ്റ്റുകൾ നമുക്കുണ്ട്, ടെക്സ്റ്റുകളുണ്ട്, കൈപുസ്തകമുണ്ട്, സമീപന രേഖയുണ്ട്. അപ്പൊ അത് ഉപയോഗിക്കാൻ കഴിയും. ഉപയോഗിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമുക്കിപ്പം നേരിട്ട് അവിടെ വന്നിട്ട് ഈ അധ്യാപകരെ കണ്ടെത്തുന്നതെന്ന് പറഞ്ഞാൽ സന്നദ്ധതയുള്ള മലയാളം ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾ കണ്ടെത്തി അവർക്ക് പരിശീലനം കൊടുക്കുകയാണ് സാധാരണ മലയാള മിഷന്റെ അധ്യാപക ലോകത്തെ നമ്മൾ കണ്ടെത്തുന്നത്. ഇപ്പം വിദൂര രാജ്യങ്ങളിൽ അങ്ങനെ വന്ന് ചെയ്യാനുള്ള ഒരുപാട് പരിമിതികളുണ്ട്. അപ്പൊ നമ്മൾ വീഡിയോ കോൺഫറൻസിങ് ഇപ്പൊ തുടങ്ങി ഒരു അതിന്റെ ഒരു പരീക്ഷണഘട്ടമൊക്കെ കഴിഞ്ഞു. അപ്പൊ ആ വീഡിയോ കോൺഫറൻസിങ് വഴി അധ്യാപകർക്ക് പരിശീലനം നൽകാം. അതല്ലെങ്കിൽ അവർ നാട്ടിൽ വരുമ്പോ, ഞങ്ങളിപ്പോ ഈ വർഷം മുതൽ ചെയ്തത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇവിടെ വെച്ച് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് കേന്ദ്രമാക്കി അധ്യാപക പരിശീലനം നൽകുന്നുണ്ട്. അപ്പൊ അവിടെ വന്ന ആ പരിശീലനം എടുത്തു കഴിഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയും. പിന്നെ നമുക്ക് വെബ് മാഗസിൻ ഉണ്ട്. അപ്പൊ ആ നിലയിൽ അത് ഒരു പഠന സഹായിയാണ്. പൂക്കാലം എന്ന് പറയുന്നൊരു വെബ് മാഗസിൻ ഉണ്ട്. അതുവഴിയൊക്കെ കുട്ടികൾക്കും അധ്യാപകർക്കും ഈ പരിശീലനത്തിന് ഭാഗമാകാവുന്നതാണ്. പിന്നെ ഈ പുസ്തകം ഇവിടുന്ന് കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും സൗജന്യമായി പുസ്തകം നൽകാൻ കഴിയും. അതല്ലെങ്കിൽ നമ്മുടെ മലയാള മിഷന്റെ വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റിൽ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതുമാണ്. ഈ നിലയിലൊക്കെയാണ് നമുക്ക് സഹായിക്കാൻ കഴിയുക. പിന്നെ പരീക്ഷ നടത്തും, സർട്ടിഫിക്കറ്റ് നൽകും. നമ്മുടെ ഈ കോഴ്സ് മുഴുവൻ പൂർത്തിയാവുമ്പോഴേക്കും കേരളത്തിന്റെ ഒരു 10th ക്ലാസ്സിലെത്തുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാകണം നമ്മൾ കരുതുന്ന തരത്തിലുള്ള ഭാഷാ പ്രാവീണ്യം ഉണ്ടാകും എന്നുള്ള നിലയിലാണ് ഈ കരിക്കുലം പ്ലാൻ ചെയ്തിരിക്കുന്നത്.
തീർച്ചയായും വളരെയധികം നന്ദി. എന്തായാലും ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത് എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു മലയാള ഭൂമി മലയാളം പദ്ധതിക്കും മലയാള മിഷനും. കാരണം പ്രത്യേകിച്ചും ഓസ്ട്രേലിയയിൽ മലയാള ഭാഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഓസ്ട്രേലിയയിലെ ഔദ്യോഗിക മലയാള മാധ്യമം എന്ന രീതിയിൽ SBS മലയാളം റേഡിയോയുടെ എല്ലാ തരത്തിലുള്ള പിന്തുണയും ആശംസകളും ഭൂമി മലയാളം പദ്ധതിക്കും മലയാളം മിഷനും നേരുന്നു. വളരെയധികം നന്ദി ഇത്രയും നേരം ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്.
നന്ദി. എല്ലാ ഓസ്ട്രേലിയയിലെ എല്ലാ മലയാളി സഹോദരങ്ങളെയും ഈ പരിപാടിയുടെ ഭാഗമാകാൻ ആദരോടുകൂടി ക്ഷണിക്കാനും കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു.
Tell us what you think. Rate this podcast on iTunes. It helps other people to find us.